പിന്നെ ശമൂവേൽ രാമയിലേക്ക് പോയി, ശൗലും ശൗലിന്റെ ഗിബയയിൽ അരമനയിലേക്ക് പോയി. ശമൂവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. എങ്കിലും ശമൂവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. യഹോവയും താൻ ശൗലിനെ ഇസ്രായേലിന് രാജാവാക്കിയത് കൊണ്ട് അനുഭവിച്ചു. ബാറക്കുമോർ. യെശയ്യാപുസ്തകം, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം. യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഒരു വലിയ പലകയെടുത്ത് സാമാന്യ അക്ഷരത്തിൽ മഹേർ ശാലാൽ ഹാസ് ബസ് എന്നെഴുതുക. ഞാൻ ഈരിയാ പുരോഹിതനെയും എബരിയാവിൻ മകനായ സക്കരിയാവെയും എനിക്ക് വിശ്വസ്ത സാക്ഷികളാക്കി വെക്കും. ഞാൻ പ്രവാചിയുടെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്നോട് അവന് മഹേർ ശാലാൽ ഹാസ് ബസ് എന്ന് പേര് വിളിക്കാം. ഈ കുട്ടിക്ക് അപ്പ അമ്മയെന്ന് വിളിക്കാൻ പ്രായമാകും മുമ്പേ എന്നേശയ്ക്കിലെ ധനവും സമിതിയിലെ കൊള്ളയും അസൂർ രാജാവിന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ട് പോകുമെന്ന് അരുളി ചെയ്തു. യഹോവ പിന്നെയും എന്നോട് അരുളി ചെയ്തു തന്നാൽ ഈ ജനം സാവധാനത്തോടെ ഒഴുകുന്ന ശീലോകാം വെള്ളത്തെ നിരസിച്ച് ഒരീഷിനിലും നിരമല്യാനും മകനിലും സന്തോഷിക്കുന്നത് കൊണ്ട് അത് കാരണത്താൽ തന്നെ യഹോവ നദിയിലെ വിലമേറിയ പെരുവെള്ളത്തെ അസൂർ രാജാവിനെയും അവന്റെ സകല മഹത്വത്തെയും തന്നെ അവൻ നദരുടെ മേൽ വരുത്തും. അത് അതിന്റെ എല്ലാ തോടുകളിലും പൊങ്ങി അതിന്റെ എല്ലാ കരകളെയും കവിഞ്ഞൊഴുകും. അത് യഹൂദയിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. അതിന്റെ വിടർന്ന ചിറക് ഇമ്മാനുവേലെ ഇന്റെ ദേശത്തിന്റെ ഭീതിയെ മൂടും. വ്യാധികളെ കലഹിപ്പിയും തകർന്നു പോകുകയും സകല ദൂരദിക്കുകളുമായുള്ളവരെ ശ്രദ്ധിച്ചു കൊള്ളുകയും അരകെട്ടിക്കൊള്ളുകയും തകർന്നു പോകുകയും അരകെട്ടിക്കൊള്ളുകയും തകർന്നു പോകുകയും കൂടി ആലോചിച്ചു കൊള്ളുകയും അത് നിഷ്ഫലമായി തീരും. കാര്യം പറഞ്ഞുറപ്പിയും സാധ്യം ഉണ്ടാകയില്ല. ദൈവം ഞങ്ങളോടുകൂടെ ഉണ്ട്. യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ചു എന്നോട് അരുളി ചെയ്ത ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ചു തന്നതെന്നാൽ ഈ ജനം കൂട്ടുകെട്ട എന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ട എന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്. ഭ്രമിച്ചു പോകുന്നരുത്. സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പീൻ. അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയും ആയിരിക്കട്ടെ. എന്നാൽ അവനൊരു വിശുദ്ധ മന്ദിരമായിരിക്കും. എങ്കിലും ഇസ്രയേൽ ഗൃഹത്തിന് കണ്ടിനും അവനൊരു ഇടർച്ച കല്ലും തടങ്ങൽ പാറയും ഇസ്രയേൽ നിവാസികൾക്ക് കുടുക്കും കണിയുമായിരിക്കും. പലരും അതിന്മേൽ തട്ടി വീണ് തകർന്നു പോകുകയും കണിയിൽ കുടുങ്ങി പിടിപെടുകയും ചെയ്യും. സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുക. എന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഉപദേശം മുദ്രയേറ്റ് വെക്കുക. ഞാനോ യാക്കോബ് ഗൃഹത്തിന് തന്നെ മുഖം മറച്ചു കളഞ്ഞ യഹോവയ്ക്കായി കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രയേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു. വെളിച്ചപ്പാടന്മാരോട് ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നതായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പീനെന്ന് അവർ തങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്. ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവനും സാക്ഷ്യത്തിനും വരുവീൻ. മരിച്ചവരോടോ ചോദിക്കേണ്ടത്? ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവീൻ. അവർ ഈ വാക്കുപോലെ പറയുന്നില്ലെങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകയില്ല. അവർ ഏറ്റവും വലഞ്ഞും വിശന്നും ദേശത്തു കൂടി കടന്നുപോകും. അവർക്ക് വിശക്കുമ്പോൾ അവർ മുഷിഞ്ഞ് തങ്ങളുടെ രാജാവിനെയും തങ്ങളുടെ ദൈവത്തെയും ശപിച്ച് മുഖം മേലോട്ട് തിരിക്കും. അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കഷ്ടതയും അന്ധകാരവും സങ്കടവും തിമിരവും കാണും. ഉരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും. ബാറക്കുമോർ. 1 തെസലോനിക്കർ 4-ാം അധ്യായം. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നതുപോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുൻപേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്ന ദൈവത്തോട് തന്നെ തുച്ഛീകരിക്കുന്നു. സഹോദര പ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കദോനിയയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണമെന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടിലാകിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രയുള്ളവരെ കുറിച്ച് അറിയില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടു കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും. തെസ്സലോനിക്കർ 5. സഹോദരന്മാരെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരുമ്പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവുന്നല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ള എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രി ഇരുളിൽ നിന്നുള്ളവർ നാം മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും സ്ഥിരസ്ഥമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പനത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു പോരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുകയും സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ മരിക്കുകയും പ്രബോധിപ്പിക്കുകയും ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിക്കുകയും സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുകയും ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുകയും ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുകയും തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുകയും എപ്പോഴും സന്തോഷിപ്പിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിപ്പിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തീയ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ചോദന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുകയും സകലവിധ ദോഷവും വിട്ടകലുകയും സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെന്നും കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. സൗരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകല സൗരന്മാരെ നിശ്ചിത ജീവനത്താൽ വന്ദനം ചെയ്യുകയും കർത്താവാണ് സൗരന്മാരെയൊക്കെയും ഈ ലേഖനം വായിച്ചു കേൾപ്പിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. വെളിപാട് പുസ്തകം 21 അധ്യായം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നു. ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവനിതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. ഇരുതുക, ഈ വചനം വിശ്വാസയോഗ്യം സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയോ അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ അല്പയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവൻ ഞാൻ ജീവനീചുറവയിൽ നിന്ന് സൈജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും. എന്നാൽ ചീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഊസ്കു പറയുന്ന ഏവർക്കുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്യയിൽ അത്രേ. അത് രണ്ടാമത്തെ മരണം. അന്ത്യബാധയെ നിറഞ്ഞ ഏഴ് കരസുണ്ടായിരുന്ന ഏഴ് ദൂതന്മാരിലൊരുത്തൻ അവന്ന എന്നോട് വരിക, കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിശുദ്ധയിൽ ഉയർന്നോരു മരണലയിൽ കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവത്തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിന്റെ ജ്യോതിഷ ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി വലിയ സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും, ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോപുരം ഗോത്രങ്ങളുടെയും പേര് കൊത്തിയിട്ടുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും തമ്മിൽ കുഞ്ഞാടിന്റെ 12 പേരുണ്ട്. എന്നോട് സംസാരിച്ചവൻ നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുനൂൽ ഉണ്ടായിരുന്നു. നഗരം സമചലമായി കിടക്കുന്നു. അതിന്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു. 1200 നാഴികയുണ്ട്. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതിന്റെ മതിൽ അളന്നു മനുഷ്യന്റെ അളവിൽ എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ 144 മുഴുവുണ്ടായിരുന്നു. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരത്നം, മൂന്നാമത്തേത് മാണിക്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് നഖവർണി, ആറാമത്തേത് ചുവപ്പ് കല്ല്, ഏഴാമത്തേത് പീതരത്നം, എട്ടാമത്തേത് ഗോമേതകം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് വൈദി, 11 പത്മരാഗം, 12 സുഗന്ധി രത്നം. 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരവും ഓരോ മുക്കുകൊണ്ടുള്ളതും നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. മന്ദിര വന്നിൽ കണ്ടില്ല. സർവശക്തിയുടേതുമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവതേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. വ്യാധികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിന്റെ ഗോപുരങ്ങൾ പ്രകൽക്കാലത്ത് അടയ്ക്കുകയില്ല. രാത്രി അവിടെ ഇല്ലല്ലോ. വ്യാധികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും ലേഖതയും ഹോസ്റ്റും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. ബാറക്കുമോർ. സങ്കീർത്തനങ്ങൾ 39 അധ്യായം. നാവ് കൊണ്ട് പാപം ചെയ്യാതെ ഇരിക്കാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിലിരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാനത്ത് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാവെ ഊമനായിരുന്നു. നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എന്റെ സങ്കടം പൊങ്ങി വന്നു. എന്റെ ഉള്ളിൽ എന്റെ ധ്യാനത്തിന്റെ തീ കത്തി. അപ്പോൾ ഞാൻ നാവിടുത്ത് സംസാരിച്ചു. യഹോവയുടെ അവസാനത്തെയും എന്റെ ആയുസ് എത്രയെന്നതിനെയും എന്നെ അറിയിക്കണമെന്ന് എത്ര ക്ഷണിക്കണമെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എന്റെ നാളുകളെ 4 നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് എന്റെ മുൻപാകെ ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. മനുഷ്യരൊക്കെയും വരും നിരളായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എന്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു. എന്റെ സകല ലംഘനങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നെ പോഷണ നിന്നയാക്കി വയ്ക്കരുതേ. വായ് തുറക്കാതെ ഞാൻ ഊമനായിരുന്നു. നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ. നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അതൊക്കെ നിമിഷം നീ മനുഷ്യനെ തന്നെ നിങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുതുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രേ ആകുന്നു. യഹോവയെ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എന്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ. ഞാൻ എന്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുൻപേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. സങ്കീർത്തനം 34. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർത കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ചെന്ന നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ച് യഹോവനെ കുറ്റമറിയുകയും എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവനിലേക്ക് നോക്കിയത് പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിരുന്നില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളിമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുകയും അവന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. ഏ ബാലസിംഹങ്ങളും ഇത് കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെവിതരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ദീർഘായി ശിക്ഷിക്കുകയും ചെയ്യുന്നവനാ, ദോഷം ചെയ്യാതെ നാമയെയും വ്യാജം പറയാതെ അതിർത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടുതന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണുനീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ക്രിസ്തുവക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ചേർത്തു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സുതകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവർ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോവുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പാലിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കയില്ല. സങ്കീർത്തനം 16. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലെ പരിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കിളങ്ങുന്ന വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല, അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവ് നൂല് എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അവയെ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തന്നെ യഹോവയെ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും. രാത്രി കാലങ്ങളിൽ എന്റെ അന്തരങ്ങൾ എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോവുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു, എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദൃഢത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധി സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. യഹോവയുടെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. നിഷ്കളങ്കനായി നടന്ന നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് കുറള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരൻ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വസ്ലനെ നിങ്ങനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെലുത്ത് ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തതിന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. 12. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അവരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. കപടമുള്ള അവരങ്ങളെയൊക്കെയും വമ്പു പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അവരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങൾക്ക് യജമാൻ ആരെന്ന് അവർ പറയുന്നു. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷക്കായി കാംക്ഷിക്കുന്നതിനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങൾ, നിലത്തെ ഉലിയിൽ ഉരുക്കിയത് പ്രാവശ്യം ശുദ്ധിയേത് വെള്ളി പോലെ തന്നെ. യഹോവയെ നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്ന് നീ അവരെ സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. 27. യഹോവായന്റെ വിളിച്ചവൻ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവായന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികളുടെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ അവർ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അനർപ്പദോസിൽ അന്തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേലെ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കു വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമറിയണമേ. എന്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവയെ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ. എന്നെ ഉപേക്ഷിക്കരുതേ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. എങ്കിലും യഹോവ എന്നെ ചേർത്തോളും. യഹോവയെ നിന്റെ വഴി എന്നെ കാണിച്ചു തരണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. യഹോവയെ സ്തുതിക്കുകയും ദൈവനേക്ക് യോഗ്യമാകുന്നു. ബാധിക്കുന്നു
അല്ല ഇവിടെ.
നമുക്ക് നമസ്കരിക്കാം. പാറയ്ക്കുമോ? പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദ്യമെന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന, ദൈവവുമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തുദ്രാസനത്തിലെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം നടത്തി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവശബ്ദം കേട്ട് നമ്മളെ തന്നെ ആത്മീയ ജീവിതത്തെ കൂടുതൽ നന്മയിൽ പരിപോഷിപ്പിക്കുവാൻ ദൈവം തന്ന ആ വലിയ അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് സ്തോത്രം ചെയ്യാം. സമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവഭക്തിയോടും ദൈവാശ്രയബോധത്തോടും അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീർന്ന് ജീവിതത്തിന്റെ നന്മയുടെ ഒരു ഇതളുകൂടെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഈ കൂട്ടായ്മ നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് താഴ്മയോട് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുകയും ഇതിനെ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടുകൂടി സ്മരിക്കുന്നു. അന്യമാർന്ന ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേക വന്നി മാമനച്ചൻ, പി സി വർഗീസച്ചൻ, ഐസക്കച്ചൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വിശ്വാസികളെയും എല്ലാ വൈദികരെയും സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോട് വെൽക്കം ചെയ്യുന്നു. നമ്മായിരിക്കുന്ന സ്ഥാനത്ത് കൂടുതൽ ശ്രദ്ധയോടെ ഈ പ്രാർത്ഥന ഭാഗമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പം സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ശ്രീമതി മേരീസ് കറിയ ആലപിക്കും. സ്തുതിഗീതം പാടുക നാം ഉയർത്തുക ജയനാമം എന്ന് ഉള്ള ഗാനം ദൈവസന്നിധിയിൽ ഇപ്പോഴും സമർപ്പിക്കുന്നതാണ്.
പാടുക നാം ഉയർത്തുക ജയനാമം, സ്തുതിഗീതം പാടുക നാം ഉയർത്തുക ജയനാമം, സ്തുതിക്കു യോഗ്യനവൻ സർവശക്തനി ഹോവായവൻ, നമ്മെ സ്നേഹിച്ചു നമ്മെ വീണ്ടെടുത്തു സ്വന്ത ജനമായി തീർത്തതിനാൽ, നമ്മെ സ്നേഹിച്ചു നമ്മെ വീണ്ടെടുത്തു സ്വന്ത ജനമായി തീർത്തതിനാൽ, സ്തുതി ഗീതം പാടുക നാം ഉയർത്തൂ കഴിയ നാമം രോഗിക്കു വൈദ്യനവൻ സർവശക്തനിഹോവായവൻ സൗഖ്യം നൽകിയാൽ ശക്തിയേകീടം എന്നും ആശ്വാസം പകരുമാവൻ സൗഖ്യം നൽകിയാൽ ശക്തിയേകീടം എന്നും ആശ്വാസം പകരുമാവൻ സ്തുതിഗീതം പാടുക നാം ഉയർത്തുക ജയ നാമം സേനകളിൽ നായകൻ സർവശക്തൻ യഹോവായവൻ അവൻ മുൻപിലും അവൻ പിന്നിലും നമ്മെ ജീവത്തോടെ നടത്തിടുമേ അവൻ മുൻപിലും അവൻ പിന്നിലും നമ്മെ ജീവത്തോടെ നടത്തിടുമേ സ്തുതിഗീതം പാടുക നാം ഉയർത്തുക ജയ നാമം രാജാധിരാജനവൻ സർവശക്തൻ യഹോവായവൻ സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും അവനെല്ലാം ആമേൻ സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും അവനെല്ലാം ആമേൻ സ്തുതി ഗീതം പാടുക നാം ഉയർത്തുക ജയ നാമം.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിസ്വർഗായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യ മുതൽ എന്ന നേരം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ സുഖങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളോട് തന്നെ. ദൈവമേ നിനക്ക് സ്തുതി, ഇഷ്ടതാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് തന്നെ ചെയ്യുന്ന പശിഹരജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ദുരിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷണിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷണിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, തിരുവതരകുലമായ കർത്താവ് യേശുശിയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൃതമറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങൾ മനസമയത്തും തമ്പുരാനെ വീക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
മറയ്ക്കുമോ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന്, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കഷ്ടതകളും കുരിശ് മരണവും സഹിച്ച അത്യുന്നതനായ കർത്താവെ, ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളുകയും ഞങ്ങളുടെ യാചനകളെ നൽകുകയും ചെയ്യുമാറാകണമേ. നിന്റെ മഹത്വങ്ങളുടെ പ്രകാശത്ത ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ജീവൻ നൽകുന്ന നിന്റെ കൽപ്പനകളെ ആചരിക്കുന്നതിന് ഞങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. നന്മ പ്രവർത്തികൾ ചെയ്യുന്നതിന് ഞങ്ങളുടെ കൈകളുടെ കൈകളെ ആയുധം ധരിപ്പിക്കണമേ. നിന്റെ കൽപ്പനകളുടെ വഴിയിലേക്ക് ഞങ്ങളുടെ നടപ്പുകളെ ശരിപ്പെടുത്തണമേ. നിന്നെയുള്ള ഓർമ്മയും ഞങ്ങളുടെ വിചാരങ്ങളെ കാത്തുകൊള്ളണമേ. സ്തുതിപ്പുകളുടെയും സത്യത്തിന്റെയും വചനങ്ങളാൽ ഞങ്ങളെ ചുണ്ടുകളെയും നാവുകളെയും നീ ശുദ്ധീകരിക്കണമേ. സകലവിധ അപാപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. സർവനീതിയിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചെറുകളാൽ ഞങ്ങളെ മറയ്ക്കണമേ. ഞങ്ങളുടെ ജീവന്റെ ശരണവും ആത്മാക്കളുടെ രക്ഷിതാവുമായ മസിഹേതം വരാനെ, ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും നിന്നെ നിന്റെ വിശുദ്ധയെയും ഞങ്ങൾ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് വന്ദിക്കുകയും ചെയ്യുമാറാകണമേ. ഓശബകൂല സുബാൻമീൻ അമീൻ.
തിരുവൃത്ത പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, വീണ്ടും എല്ലാവരെയും ആദരവോടുകൂടി ധന്യമാറുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രഭാതം നമുക്ക് ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും കൂടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കൃപ നമ്മളുടെ മേൽ ആവസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഈ കൂട്ടായ്മ മുഖാന്തരമാകട്ടെ എന്നും നമ്മളെ വളരെ അത്ഭുതകരമായി നടത്തുന്ന ദൈവം, ആ ദൈവിക നടത്തിപ്പ് നിരന്തരം അനുസ്യൂതം നമ്മെ പിൻപറ്റുവാൻ തക്കവണ്ണം താഴ്മയോടുകൂടെ ദൈവസന്നിധിയിൽ ജീവിക്കുവാനും ആ താഴ്മ നമ്മളെ കൂടുതൽ നന്മയിൽ നിന്നും നന്മയുടെ പടവുകളിലേക്ക് പിടിച്ചു ഉയർത്തുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് ദൈവസന്നിധിയിലെ താഴ്മയോട് അപേക്ഷിക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയൊക്കെ നമുക്കറിയാം. ഇന്ന് മായൽത്തോ പെരുന്നാളായിട്ട് സഭ കൊണ്ടാടുന്ന ദിവസമാണ് February 2. എല്ലാ വർഷവും ഈ ദിനം വളരെ ശ്രദ്ധയോടെ നമ്മൾ കൊണ്ടാടുന്നു. വളരെ ആഘോഷമായിട്ട് നമ്മൾ ഇതിനെ കൊണ്ടാടുകയും ചെയ്യുന്നു. അതിന്റെ അർത്ഥമൊക്കെ നമുക്കറിയാം. നമ്മുടെ കർത്താവിന്റെ ദേവാലയ പ്രവേശനം എന്നുള്ള ഒരു സംഭവത്തെയാണ് നമ്മൾ ഇതിനെ ഉൾക്കൊള്ളുന്നത്. ശിശുവായ ഈശംബുരാനെ കൊണ്ട് പ്രിയ മാതാപിതാക്കളായ യോസേഫും മാതാവും ഒരുക്കത്തോടുകൂടെ ദേവാലയത്തിൽ കൊണ്ടുപോയി മോശയിൽ കൂടി ദൈവം അരളി ചെയ്ത ബലികർമ്മങ്ങളെയൊക്കെ അനുഷ്ഠാനങ്ങളൊക്കെ നിവർത്തിച്ചുകൊണ്ട് ദൈവം മുമ്പാകെ ഈ കുഞ്ഞിനെ സമർപ്പിക്കുന്ന ഭാഗമാണ്. തീർച്ചയായിട്ടും നമുക്ക് തോന്നും ഒരുപക്ഷെ നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കള് നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന ദൈവിക കർമ്മങ്ങളൊക്കെ ഒരു വലിയ ഉദ്ദേശത്തോടുകൂടിയാണ്. നമ്മൾ നന്മയിൽ വളരണം, ദൈവാശ്രയ ബോധത്തിൽ വളരണം, ദൈവകൃപ കൂടെ ഉണ്ടാകണം, യാതൊരു പൈശാചിക ശക്തിയും നമ്മളിൽ പ്രവേശിക്കരുത്. അങ്ങനെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കത്തക്കവണ്ണം ഉള്ളൊരു സാധ്യത നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. ദൈവമാതാവും യോസേഫും ആ ഒരു ശ്രദ്ധ ക്രിസ്തുവിൽ ചെലുത്തുന്നുണ്ട്. കുട്ടിക്കാലം മുതലേ 8-ാം മാസത്തിൽ പരിശോധന, സോറി 8-ാം ദിവസം പരിശോധന, ഇങ്ങനെ നിരന്തരം അതുപോലെ തന്നെ ശിശുവായിരിക്കുമ്പോൾ തന്നെ ദേവാലയത്തിൽ കൊണ്ടുപോകുന്നു, പെരുന്നാളുകളൊക്കെ സംബന്ധിപ്പിക്കുന്നു, 12-ാം വയസ്സിലും. ഇങ്ങനെ നമുക്ക് ഓരോ കാലഘട്ടങ്ങളിലും മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം മക്കളിൽ നിറവേറ്റപ്പെടേണ്ട കാലഘട്ടങ്ങളിലൊക്കെ ഈ മക്കളോട് അല്ലെങ്കിൽ യേശുമ്പുരാനോട് ചോദിക്കാതെ തന്നെ അദ്ദേഹം ദൈവമായിരിക്കെ അല്ലെങ്കിൽ ഈ മാതാപിതാക്കളെക്കാൾ ഉയർന്ന റേഞ്ച് ഈ മകന് ഉണ്ടെന്ന് തികഞ്ഞ ബോധ്യമുണ്ടായിട്ടും ഈ മകനെ കൊണ്ട് ഒരു സാധാരണ കുഞ്ഞിനെ മാതാപിതാക്കൾ കാണിക്കുന്ന അതേ ശുഷ്കാന്തി അതിനപ്പുറമായിട്ട് പോലും കാണിച്ചുകൊണ്ട് ദേവാലയത്തിൽ കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ട്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മാതാപിതാക്കളുടെ മക്കളെ പറ്റിയുള്ള ഒരു ഉത്തരവാദിത്തമാണെന്നുള്ളൊരു തിരിച്ചറിവ് നൽകാനായിട്ട്. ഇത് നമുക്കും ഉണ്ടാവേണ്ടതാണ്. വാസ്തവത്തിൽ അവൻ എങ്ങനെയും വളർന്നോട്ടെ, അവൻ വളർന്നു വരുമ്പോൾ അവന്റെ യുക്തിക്കനുസരിച്ച് അവൻ ഭക്തിമാർഗം തിരഞ്ഞെടുക്കുകയോ ഇഷ്ടമുള്ള ഭക്തിമാർഗം തിരഞ്ഞെടുക്കുകയോ എന്ന് ചിന്തിക്കുന്നില്ല. മറിച്ച് മാതാപിതാക്കള് അവര് വളർന്നു വന്ന അവർക്കുണ്ടായ തിരിച്ചറിവ്, ആത്മീയ തിരിച്ചറിവ് അനുസരിച്ച്, ആത്മീയ ബോധ്യത്തിനനുസരിച്ച് ഈ പൈതലിനെ പരുവപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഇതുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കള് നമ്മളെ കുഞ്ഞുങ്ങളാകുമ്പോഴേ മാമോദീസ മുക്കാനും ആത്മീയ കാര്യങ്ങള് നമ്മുടെ അനുവാദം ചോദിക്കാതെ നമ്മളെ അവര് മാതാപിതാക്കള് വളർത്തിയെടുത്ത അല്ലെങ്കിൽ പിതാക്കന്മാർ രൂപപ്പെടുത്തിയെടുത്ത ആത്മീയ ശൈലിയിൽ വളർത്താനാണ് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ പ്രായമാവുമ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ പോയി മാമോദീസ മുങ്ങട്ടെ, ഇഷ്ടമുള്ളിടത്ത് ചേരട്ടെ എന്നുള്ള ഒരു അത് ജോലിക്ക് വേണ്ടി അത് തിരഞ്ഞെടുക്കാം. പക്ഷെ ഇവിടെ അങ്ങനല്ല. ആത്മീയത ഒരാളുടെ ബുദ്ധി കൊണ്ടുണ്ടാകുന്നതല്ല, അത് കൈമാറി വന്ന ദൈവിക നന്മയുടെ ഭാഗമാണ്. ആ ദൈവിക നന്മയുടെ ഭാഗം കൈമാറി മാതാപിതാക്കൾ ഉത്തരവാദിത്തം ക്രിസ്തുവിൽ കൂടി നിറവേറ്റുമ്പോൾ ഇത് ലോകത്തിന് ക്രിസ്തു ദൈവമാതാവും അല്ലെങ്കിൽ യോസേഫും മാതാപിതാക്കൾ ലോകത്തിന് കാണിക്കുന്ന ഒരു വലിയ പാഠമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പൊ എന്തുതന്നെയാണെങ്കിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പെരുന്നാളായിട്ടാണ് മായൽത്ത പെരുന്നാൾ കൊണ്ടാടുക. ശിശുവിനെയും കൊണ്ട് ആദ്യമായിട്ട് ദേവാലയത്തിൽ പോകുന്നത്. നമ്മുടെയൊക്കെ മാതാപിതാക്കള് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ദേവാലയത്തിൽ കൊണ്ടുപോകുന്നത് വലിയൊരു പ്രതീക്ഷയോടാണ്. നിരന്തരം ദൈവ സംസർഗത്തിൽ വളരണമെന്നുള്ള താല്പര്യത്തോടെ. പക്ഷേ എത്ര മാതാപിതാക്കൾക്ക് ഇന്ന് പറയാനായിട്ട് കഴിയും എന്റെ മക്കളെ ആ ഒരു ദൈവ സംസർഗത്തിലാണ് ഞാൻ വളർത്തിയെടുത്തെന്നുള്ളത്. എത്ര പേർക്ക് ധീരതയോട് ദൈവമുമ്പാകെ പറയാനായിട്ട് കഴിയും. ഇത് ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മളെ ആ ഒരു നന്മയിൽ വളർത്തിയെടുക്കാനായിട്ട് ദൈവം തന്നെ ഇടയാക്കട്ടെ. നമ്മുടെ തലമുറകളും ആ ഒരു നന്മയിൽ രൂപപ്പെട്ടു വരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ പരിശുദ്ധനായി നമ്മളൊക്കെ സ്നേഹിക്കുന്ന മലങ്കര സഭയുടെ ദീർഘകാലത്തെ പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ മേഖലയിലും ദളിത് ക്രൈസ്തവരുടെ മേഖലയിലുമൊക്കെ അപ്പാർപ്പായി പ്രവർത്തിച്ച പരിശുദ്ധ പത്രോസ് മാർ ഒസ്താസുരിതാനസിന്റെ ഓർമ്മയാണ്. തീർച്ചയായിട്ടും മലങ്കര സഭ ആദരിക്കേണ്ട, എക്കാലവും മലങ്കര സഭ മാതൃക പിൻപറ്റേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ. ആരാലും അവഗണിക്കപ്പെടുന്ന, മാർജിനലൈസ് ചെയ്ത ആളുകളുടെ വീടുകളിൽ പോയി അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ക്രിസ്തുവിന്റെ മുഖം കാണിക്കാൻ പരിശീലിപ്പിച്ച് ആ പാതയിൽ രൂപപ്പെടുത്തി വളർത്തിയെടുക്കാൻ അവരെ പ്രേരിപ്പിച്ച ഒരു വലിയ ഉൾക്കാഴ്ചയുള്ള ആത്മീക പിതാവാണ് പത്രോസ് മാർ ഒസ്താസുരിതാനസ്. നമുക്കറിയാം ഇന്ന് ആധ്യാത്മികതയുടെ ഉന്നതങ്ങളിൽ എത്തുമ്പോൾ ആദ്യം ശ്രമിക്കുന്നത് ഈ അവഗണിക്കപ്പെട്ടവരെ, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന ജാതിക്കാരെ ഉപേക്ഷിക്കാൻ, അവരെ അവരുമായുള്ള ബന്ധം പോലും നിലനിർത്താൻ പലപ്പോഴും താല്പര്യപ്പെടാറില്ല. പക്ഷേ അവിടെയൊക്കെ ഈ പരിശുദ്ധ പിതാവിന്റെ, ഈ ശ്രേഷ്ഠ പിതാവിന്റെ ആത്മീക തിരിച്ചറിവ്, ആ ക്രിസ്തുവിന്റെ പ്രവർത്തനം ആയിരിക്കുന്ന കാലഘട്ടത്തിൽ തന്റെ ചുറ്റുപാടുമുള്ള സമൂഹത്തിന് മുമ്പാകെ കാണിച്ചു കൊടുത്ത ഒരു വലിയ ആത്മീയ ദീർഘദർശനമുള്ള പിതാവായിരുന്നു അഭിയന്യ പത്രോസ് മാർ ഒസ്താസുരിതാനസ്. ഇതുപോലുള്ള പിതാക്കന്മാർ ചെയ്ത പുണ്യകർമ്മത്തിന്റെ പ്രതിഫലനമാണ് ഒരുപക്ഷെ സഭയും സഭയ മക്കളും ഒക്കെ ഇന്ന് അനുഭവിക്കുന്നത്. ആ പിതാവിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ശിരസുകളെ സമർപ്പിക്കുകയും പ്രാർത്ഥനാപൂർവ്വം പിതാവിനെ ഓർക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് വന്നിയ ജിജി ശൗമലച്ചന. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. അച്ഛന് നിരന്തരം ഈ ശുശ്രൂഷയില് സംബന്ധിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിരിക്കുന്ന വെളിച്ചം ഒക്കെ നൽകുന്ന ഒരു പ്രിയപ്പെട്ട അച്ഛനാണ്. അച്ഛന് സുബോൺ ഭദ്രാസനത്തിലെ വൈദികനാണ്. ഏത് സമയത്ത് ഞാൻ ആവശ്യപ്പെട്ട പോലും ഒരു മടിയും കൂടാതെ നാട്ടില് ഈ സമയം ഒരുപാട് വൈകിയെങ്കിലും ഒന്ന് മുഖവെക്കാതെ ഈ ശുശ്രൂഷയുടെ നന്മ കാണുന്ന ഒരു വൈദികൻ, വല്ലപ്പോഴും ഒക്കെ ഇതിനെപ്പറ്റി ചോദിക്കുകയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വൈദികനാണ്. നമ്മൾ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ജിജി ശൗമലച്ചനെ ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ ഡാലസിൽ നിന്ന് ശ്രീമതി ശാന്തമ്മ മാത്യുവിന്റെ ഒരു ഗീതം, സുശേഷ ഗീതത്തിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം ജിജി അച്ഛൻ ഒരു വചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും.
സ്തുതികളിലുന്നതനെ നാഥനാൾ തോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും മനമേ. അമ്മയെ പോലെ തകൻ താലോല ചണച്ചിടുന്നു, അമ്മയെ പോലെ തകൻ താലോല ചണച്ചിടുന്നു, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാറിൽ ദിനം ദിനം ആയി, തന്റെ മാറിൽ ദിനം ദിനമായി. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ നാഥനാൾ തോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും മനമേ. കഷ്ടങ്ങളേറിടുമ്പോൾ എനിക്കേറ്റമടുത്ത തുണയായി, കഷ്ടങ്ങളേറിടുമ്പോൾ എനിക്കേറ്റമടുത്ത തുണയായി, കുരവൈരി നടുവിലവൻ മേശ എനിക്കൊരുക്കുമല്ലോ, മേശ എനിക്കൊരുക്കുമല്ലോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ നാഥനാൾ തോറും ചെയ്യുന്ന നന്മകൾ ഓർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. പാടിയാൽ വളഞ്ഞിടിലും പിരാരോഗത്താൽ അലഞ്ഞിടിലും, പാടിയാൽ വളഞ്ഞിടിലും പിരാരോഗത്താൽ അലഞ്ഞിടിലും, പിളർന്നിടൊരു അണി പിളരാ തന്നിടുന്നു രോഗസഖ്യം, തന്നിടുന്നു രോഗസഖ്യം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാദെന്നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ.
ഇടത്തിരുവചന ധ്യാനത്തിനായി വന്നിയ ജിജി ശാവു മലച്ചന സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിന്റെ അതിധന്യ തിരുനാമത്തിനു മാത്രം ദൈവമക്കളെ, കേരളത്തിൽ നിന്ന് ഒരുപാട് ദൂരത്തായി അമേരിക്കയിലുള്ള ദൈവമക്കളോട് ദൈവത്തിന്റെ വചനം ദുമാറ്റമില്ലാത്തതാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവ വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ ത്രിയേക ദൈവത്തിന്റെ അതിധന്യ തിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ, കേരളത്തിൽ നിന്ന് ഒരുപാട് ദൂരത്തായി അമേരിക്കയിലുള്ള ദൈവമക്കളോട് ദൈവത്തിന്റെ വചനം ദുമാറ്റമില്ലാത്തതാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവ വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം അനുവദിച്ചിരുന്ന അവസരത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്ന അന്യ രാജേഷിനോടുള്ള പ്രത്യേകമായ നന്ദി ആദ്യം തന്നെ അറിയിക്കുന്നു. കേൾക്കുന്ന സൈദിക ശ്രേഷ്ഠ ദൈവം നന്ദി അറിയിക്കുകയും ദൈവത്തിന്റെ അളവറ്റ കരുണയും കൃപയും എന്നും എന്നും നമുക്ക് ഏവർക്കും ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കൊറോണ പെരുന്നാൾ, വിശുദ്ധ മയർത്തോ പെരുന്നാൾ ദിവസമാണ്. ഫെബ്രുവരി 2 കർത്താവിന്റെ ദേവാലയ പ്രവേശനത്തെ സംബന്ധിച്ച് വലിയ അനുഗ്രഹീതമായ സന്ദേശം ലഭിക്കത്തക്ക രീതിയിൽ സഭ നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മാറാനായ പെരുന്നാൾ. ക്രിസ്മസ് കഴിഞ്ഞ് 40-ാം ദിവസമാണ് മയൽത്തോ കർത്താവിന്റെ ദേവാലയ പ്രവേശനത്തെ ഓർക്കുന്നത്. മോശയുടെ നിയമമനുസരിച്ച് തന്റെ ശുദ്ധീകരണത്തിനും കടിഞ്ഞോൽ പുത്രന്റെ കാഴ്ചവെപ്പിനുമായി കന്യക മറിയം യെരുശലേം ദേവാലയത്തിൽ എത്തുന്നു. ഒരു സ്ത്രീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചാൽ 40-ാം ദിവസം ശുദ്ധീകരണത്തിനായി അവൾ 1 വയസ്സുള്ള കുഞ്ഞാടിനെ ഹോമബലിക്കും, ഒരു പ്രാവൻ കുഞ്ഞിനെയോ ചെങ്ങാലിയെയോ പരിഹാര ബലിക്കും വേണ്ടി സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണമെന്നും ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ കഴിവില്ലെങ്കിൽ രണ്ട് പ്രാവറ്റ് കുഞ്ഞുങ്ങളെയോ ചെങ്ങാലിയെയോ കാഴ്ചവെക്കണമെന്നുമായിരുന്നു മോശയുടെ നിയമം. ലേവ്യ പുസ്തകം 12-ാം അധ്യായം
കേൾക്കാൻ പ്രയാസമാണല്ലോ സർ. ഹലോ അച്ഛൻ,
ഇതിനുശേഷം അവൾ ഒരു വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ ഹോമയാഗത്തിനായിട്ടും ഒരു പ്രാവൻ കുഞ്ഞിനെയോ ഒരു കുറുപ്രാവിനെയോ പാപയാഗത്തിനായിട്ടും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. അവനത് യഹോവയുടെ സന്നിധിയിൽ അർപ്പിച്ച് പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവളുടെ രക്തസ്രവം നിന്നിട്ട് അവൾ ശുദ്ധയാകും. ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ ശ്രമിച്ചുകൊണ്ടുള്ള പ്രമാണം. ആട്ടിൻകുട്ടിക്ക് അവളുടെ പക്കൽ വകയില്ല എങ്കിൽ അവൾ രണ്ട് കുറുപ്രാവിനെയോ രണ്ട് പ്രാവ് കുഞ്ഞിനെയോ ഒന്നിനെ ഹോമയാഗത്തിനും മറ്റതിനെ പാപയാഗത്തിനുമായി കൊണ്ടുവരണം. പുരോഹിതൻ അവൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവൾ ശുദ്ധയാകും. ലേവ്യ പുസ്തകം 12-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നാം ശ്രമിച്ചത്. ഇതായിരുന്നു പഴയ നിയമകാലത്ത് മോശയുടെ നിയമപ്രകാരമുള്ള ശുദ്ധീകരണ കർമ്മത്തിന്റെ അനുഷ്ഠാനം. ഇവിടെ നമുക്കറിയാം, നെടുഞ്ഞൂൽ പുത്രനെ കർത്താവിന് പ്രതിഷ്ഠിച്ച് ഒരു സംഖ്യ വീണ്ടെടുപ്പ് വിലയായി കൊടുക്കണമെന്നും മോശയുടെ നിയമം പറയുന്നുണ്ടായിരുന്നു. മോശയുടെ നിയമം പരിപൂർണമായും മറിയാമും യോസേഫും അനുസരിച്ചു എന്നുള്ളതാണ് ശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ദരിദ്രരുടെ കാഴ്ചയാണ് അവർ നൽകിയത്. 5 ശേക്കൽ കൊടുത്ത് ആൺകുട്ടിയെ അവർ വീണ്ടെടുത്തു. യഹോവയെ മറിയാം മകനെ വളർത്തോടെ കുട്ടിയെ പുരോഹിതൻ അമ്മയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഈ സമർപ്പണം, യഹോവയായ ദൈവത്തിനുള്ള സമർപ്പണം, യഹോവയായ ദൈവത്തിനുള്ള സമർപ്പണം, ആ സമർപ്പിച്ചതിനു ശേഷം പുരോഹിതന് ഈ കുട്ടിയെ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നത് യവനം വളർത്തുക എന്നുള്ള ഒരു ദൗത്യത്തോടുകൂടി മാത്രമാണ്. വിശുദ്ധ മാമോദീസ ദാശയിൽ
ഹലോ അച്ഛാ, അച്ഛൻ പറഞ്ഞ കേൾക്കുന്നില്ല അച്ഛാ.
നാം ദർശിക്കുന്ന ഒരു കാര്യം, ആരാധന പ്രാർത്ഥന പൂജാശ അനുഷ്ഠാനം ഇതൊക്കെ നിർവഹിച്ചുകൊണ്ട് പുരോഹിതൻ മാമോദീസ തൊട്ടിയിൽ നിന്ന് തലത്തൊട്ട് അപ്പന്റെയോ തലത്തൊട്ട് അമ്മയുടെയോ കയ്യിലേക്ക് കുഞ്ഞിനെ നൽകുമ്പോൾ കേവലം കൈകാലക്കാരുടെ നോട്ടക്കാരുടെ മേൽനോട്ടക്കാരുടെ ഒരു അവകാശം മാത്രമേ ഈ മാതാപിതാക്കൾക്കുള്ളൂ എന്നുള്ള സത്യമാണ് ബോധ്യപ്പെടുന്നത്. എന്നാൽ പലപ്പോഴും ദൈവത്തിന്റെ അവകാശമായ മക്കളെ മാതാപിതാക്കൾ കൈകാര്യക്കാരെന്ന സ്ഥാനത്തു നിന്ന് അവകാശികൾ എന്ന സ്ഥാനത്തേക്ക് മാറ്റപ്പെടുന്ന ഒരു ചിന്താഗതിയിൽ മക്കളെ സ്നേഹിക്കുകയും കരുതുകയും വളർത്തുകയും വലുതാക്കുകയും ഒക്കെ ചെയ്ത് അവസാനം
ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും അനുഭവത്തിൽ അനേക മക്കളും കുടുംബങ്ങളും നീങ്ങുന്നത് നമുക്ക് കാണുവാൻ ഇന്ന് കഴിയുന്നുണ്ട്. ഒരിക്കൽ സ്വന്തം മകൾ ആക്സിഡന്റിൽ മരിച്ച, 9 വയസ്സുകാരി സ്വന്തം മകൾ ആക്സിഡന്റിൽ മരിച്ച ഒരു കോളേജ് പ്രൊഫസറുടെ വീട്ടിൽ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുവാനായി പ്രാർത്ഥിക്കുവാനായി ചെന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കാൻ ചെന്ന വൈദികരായ ഞങ്ങൾ പറഞ്ഞത്, നമ്മൾ ഈ ലോകത്ത് മാതാപിതാക്കൾ ഈ ലോകത്ത് വെറും കേസ് മാത്രമാണ്. നമ്മൾ വെറും നമുക്ക് കുറച്ചു കാലത്തേക്ക് ഈ മക്കളെ കയ്യിൽ തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓണർഷിപ്പ് സ്വർഗത്തിലെ ദൈവത്തിന്റേതാണ്. സമാധാനിപ്പിക്കുവാൻ കോളേജ് പ്രൊഫസറെ സമാധാനിപ്പിക്കുവാൻ ചെന്ന വൈദികരോട് അദ്ദേഹം അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സാക്ഷ്യം, നമ്മൾ വെറും കെയർ ടേക്കേഴ്സ് മാത്രമാണ്, ഓണർഷിപ്പ് സ്വർഗത്തിലെ ദൈവത്തിനാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം എന്റെ മകളെ വിളിച്ചു, അവൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ കർത്താവായ യേശു മിശിഹായെ യെരുശലേം ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. സമർപ്പിച്ചിട്ട് കുട്ടിയെ പുരോഹിതൻ അമ്മയുടെ കയ്യിലേക്ക് തന്നെ തിരിച്ച് ഏൽപ്പിക്കുന്നു. ശുദ്ധീകരണം നടത്തിയ ഈ ശുശ്രൂഷ നടത്തിയ പുരോഹിതൻ വൃദ്ധനായ ശമയോനാണ് എന്ന് പാരമ്പര്യം പറയുന്നുണ്ട്. അദ്ദേഹം പരിശുദ്ധാത്മാവിൽ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഗ്രഹിച്ചിരുന്നു എന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം മനസ്സിലാക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ശിമയോൻ ഈ കുഞ്ഞിനെ കയ്യിലെടുത്ത് പരിശുദ്ധാത്മാ നിറവിൽ തന്നോട് ദൈവം അരുളിച്ചതിനെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. രക്ഷകനെ കണ്ടതിന് ശേഷമേ താൻ മരിക്കുകയുള്ളൂ എന്നുള്ള പ്രവചനം, തന്റെ തന്നിമിത്തം തന്നെ ആശയും പ്രത്യാശയുമായ ശിശുവിനെ കയ്യിലെടുത്തപ്പോൾ ശിമോന്റെ ആനന്ദം അതിന്റെ ഉന്നതിയിലെത്തി അദ്ദേഹം ഇങ്ങനെയാണ് ദൈവത്തെ സ്തുതിച്ചു വാഴ്ത്തിയത്. ശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2:28 മുതല് അവനവനെ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അതിനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമയോൻ അവനെ അനുഗ്രഹിച്ച അവന്റെ അമ്മയായ മറിയയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് പിന്നെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു, നിന്റെ സ്വന്തം പ്രാണങ്ങൾ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. അവിടെ ആശേർ ഗോത്രത്തിലെ ഫാനുവലിന്റെ മകളായ ഹന്ന എന്ന് പറയുന്ന ഒരു പ്രവാചകി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവൾ ഭർത്താവിനോടൊപ്പം 7 സമ്മത്സരം മാത്രം കഴിഞ്ഞിട്ട് വിധവയായി 84 സമ്മത്സരം അവൾ ദേവാലയത്തിൽ വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി രാവും പകലും ആരാധന ചെയ്ത് പോന്നവളാണെന്ന് പറയുന്നു. അവളും ഈ സമയത്ത് ഈ ശുദ്ധീകരണ കർമ്മത്തിന് ശ്രേഷ്ഠമായ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ ശിമയോനെ കുറിച്ചും ഹന്നായെ കുറിച്ചും ഒക്കെ നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ അളവറ്റ കരുണയും കൃപയും ഏറ്റവും അനുഗ്രഹകരമായി അവസരം ലഭിച്ച രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു
ശിമോനും ഹന്നായും. അവരെ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ലോകത്തിന്റെ ദൈവം അതിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി അവനെ സമർപ്പിക്കുമ്പോൾ പാവപ്പെട്ട മാതാപിതാക്കൾക്ക് ഒരു ആടിനെ, ഒരു കുഞ്ഞാടിനെ അവന് വേണ്ടി ബലി കഴിക്കുവാനുള്ള ശക്തിയോ സമ്പത്തോ ഇല്ലായിരുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലൊക്കെ മാനദണ്ഡമായി നാം കാണുന്നത് സമ്പത്തും ആൾബലവും മറ്റ് പല മഹത്വങ്ങളും ലോകത്തിന്റേതായ മഹത്വങ്ങളുമാണ്. കാരണം ആരെ പിൻപറ്റുന്നുവോ, ഫോളോ മീ എന്ന് ആര് നമ്മളോട് പറഞ്ഞുവോ, ആ വിശ്വസ്തനായ ദൈവം ഏർപ്പിൻ ദേവാലയത്തെ സമർപ്പിക്കപ്പെട്ടപ്പോൾ പാവപ്പെട്ട മാതാപിതാക്കൾക്ക് കാര്യമായി അവരുടെ ശുദ്ധീകരണത്തിനുള്ള നേർച്ച കൊടുക്കുവാൻ പോലും ഇല്ലായിരുന്നു എന്നുള്ള പരിഭാവന, ആ ഒരു പരിതാപകരമായ അവസ്ഥ. ചരിത്രകാലത്ത്, പൂർവകാലത്ത് ദൈവ ജനത്തിനു വേണ്ടി യേശുക്രിസ്തുവിന്റെ ജനനം നമുക്കറിയാം 1500 വർഷം മുമ്പ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തു ബേത്ലഹേമിലാണ് വരുന്നത്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 4000 വർഷം മുമ്പ് ഉൽപ്പത്തി പുസ്തകം എഴുതി സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർത്തുവെന്ന്, സ്ത്രീയുടെ സന്തതി ഒരാളായി ഒരാളെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. സ്ത്രീയുടെ സന്തതി, കാരണം പുരുഷ സ്പർശമേൽക്കാത്ത സ്ത്രീയുടെ സന്തതി. മറ്റ് ആ കാലത്തിന് ശേഷമെന്നല്ല, അതിന് മുമ്പും അതിന് പിമ്പുമുള്ള എല്ലാ സന്തതികളും പുരുഷ സന്തതികളെന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ 4000 വർഷം മുമ്പ് ഉൽപ്പത്തി പുസ്തകം പറഞ്ഞു സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ സർപ്പത്തിന്റെ തല തകർക്കും. പ്രിയ ദൈവമക്കളെ, നമ്മളെല്ലാം പുരുഷ സന്തതികളാണെങ്കിൽ ഇവിടെ സിമയോന്റെ പ്രവചനം നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കും. ഈ സ്ത്രീ എങ്ങനെ എന്തിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത്, സർപ്പത്തിന്റെ പാപത്തിന്റെ തല തകർക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമാകേണ്ട സത്യമാണ്. ഞാനും നിങ്ങളും പുരുഷ സന്തതികളാണെങ്കിൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ എഴുതി കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. കന്യക പ്രസവിച്ച ഒരേ ഒരാൾ യേശുക്രിസ്തു, നിത്യകന്യക, അസ്തിത്വം നഷ്ടപ്പെടാത്തവൾ, വെർജിൻ മേരി. തമ്പുരാൻ ജനിക്കുന്നതിന് 1000 വർഷം മുമ്പ് ദാവീദ് കർത്താവ് ക്രൂസിൽ കിടന്ന് പറഞ്ഞ വചനം, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? സങ്കീർത്തനം 22:1 നമുക്കറിയാമല്ലോ. യേശുക്രിസ്തു ജനിക്കുന്നതിന് 650 വർഷം മുമ്പ് സക്കറിയാ പ്രവാചകനെത്തി മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത് 30 വെള്ളിക്കാശിനായിരിക്കുമെന്ന്. എന്തൊരത്ഭുതം! സക്കറിയാ വീണ്ടും വെട്ടി നസ്രായൻ കഴുതക്കുട്ടിമേ ദാഹന വേണ്ടി യെരുശലേം ഘോഷയാത്രയായി വരുന്നത്. പ്രിയ ദൈവമക്കളെ, ഒരുപാട് ഒരുപാട് പ്രവചനങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശുമിശിഹയെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. സിമയോൻ എന്ന വാർദ്ധക്യ അനുഭവത്തിൽ എന്റെ രക്ഷകനെ കണ്ടിട്ട് കണ്ണടയ്ക്കുവാൻ കാത്തിരിക്കുന്ന ഈ പിതാവ് പ്രവചനത്തിന്റെ പ്രവാചക ശബ്ദത്തിന്റെ വലിയ ഒരു സന്ദേശം
ഈ ദിവസം നമുക്ക് നൽകുന്നുണ്ട്. കർത്താവിന് 750 വർഷം മുമ്പ് എഴുതി വച്ചു യേശുവിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ച്. നമുക്കറിയാം ശിയാപ്രവചനം 53-ാം അധ്യായം മുഴുവനും വായിച്ചാൽ കർത്താവിന്റെ കഷ്ടാനുഭവമാണ് വ്യക്തമാക്കുന്നത്. 600 വർഷം മുമ്പും മീഖാപ്രവാചകൻ എഴുതി യേശു ബേത്ലഹേമിലാണ് ജനിക്കുന്നത്. നീയോ ബേത്ലഹേം. യേശുക്രിസ്തുവിനെ കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം നിറവേറ്റി. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഒരു വള്ളിക്കും പുള്ളിക്കും മാറ്റം വരാതെ നിറവേറി. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത് എനിക്ക് നിങ്ങൾക്കും ഒരു വിടുതൽ ആവശ്യമായിരിക്കും, ഒരു മോചനം ആവശ്യമായിരിക്കുന്നു. ശിമയോനെ പോലെ ഈ പ്രവേശനത്തിന്റെ ദിവസം നാദ അനുഗ്രഹത്തോടെ എടുത്തയക്കണമേ. നിത്യ ന്യായവിധി, നിത്യ ശിക്ഷാവിധി, നിത്യ നിത്യ സ്വർഗമിത് വ്യക്തമായി തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ഇതെല്ലാം എന്നുള്ള ബോധ്യം നമ്മെ നയിക്കേണ്ടത്, ഓരോ ദിവസവും നമ്മെ നയിക്കേണ്ടത്, ഓരോ നിമിഷവും നമ്മെ നയിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ മുഴുവൻ നിറവേറി. എന്നാൽ തിരുവചനത്തിൽ ഒരു വാക്കൊരു പുളിക്കോ വള്ളിക്കോ വ്യത്യാസമില്ലാതെ ഈ കാര്യങ്ങളെ നിറവേറ്റും. ഇത് ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? നാം ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു നമ്മളെ ഷോക്കടിച്ചു, കറണ്ടുണ്ട് എന്ന് നാം പറയുന്നു. കാണിച്ചതാ കണ്ടാൽ വിശ്വസിക്കാം? ഇലക്ട്രിസിറ്റിയെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നാം ശ്വസിക്കുന്ന പ്രാണമായി ഓക്സിജൻ, ഞാനതാണ് ശ്വസിക്കുന്നതെന്ന് നാം പറയുന്നു. കാണിച്ചതാ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുമോ? പ്രിയമുള്ള ദൈവമക്കളെ, യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വചനങ്ങൾ അത് സമ്പൂർണ്ണ സത്യമാണ്. ഈ ആയിരത്തി പെരുന്നാളിൽ ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണം. വചനം മുഴുവനും നമുക്ക് മനസ്സിലായില്ലെന്ന് വരും. കാരണം നമ്മുടെ ബുദ്ധി അത്ര മാത്രമേ ഉള്ളൂ. ഞാനോ നിസ്സാര മനുഷ്യൻ, ഞാനൊരു നിസ്സാര മനുഷ്യനാണെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കണം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് ഇരുവാഴത്തിലുള്ള ഏറ്റവും വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ആത്മാവിനെ പ്രാണനെ പന്തി മഞ്ചകളെയും വേർപിടിക്കുന്നതാ. ദൈവത്തിന്റെ വചനം ജീവനാണ്, വചനം പാറയെ തകർക്കുന്ന ചിട്ടിയാണ്, വചനം ജീവനാണ്, വചനം ആത്മാവാണ്, വചനം ശക്തിയാണ്, വചനം ചൈതന്യമാണ്. ഈ വചനമാണ് ദൈവം, ജീവനുള്ള ദൈവത്തിന്റെ വചനം. വചനത്തിലൂടെ ദൈവത്തിന്റെ തുടിക്കുന്ന, ദൈവത്തിന്റെ തുടിക്കുന്ന വചനത്തിലൂടെ ദൈവത്തെ തൊട്ടറിയാൻ നമുക്ക് സാധിക്കണം. വചനം പറയുന്നു നിത്യതരകമുണ്ട്, നിത്യശിക്ഷാവിധി ഉണ്ട്. ഇനി ദേവാലയ പ്രവേശനത്തിന്റെ ദിവസത്തിൽ ആ നിത്യശിക്ഷാവിധി അതിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥന, ശിമയോനെ പോലെ ഈ പ്രാർത്ഥന ശക്തമാകണം. എന്നൊരു പുസ്തകത്തിൽ വായിച്ച ഒരു സംഭവം നിങ്ങളോട് പറയാം. ഡോക്ടർ മോറിസ് റൌളിങ്സ് എന്ന് പറയുന്ന ഒരു കാർഡിയോളജിസ്റ്റ്, ഒരു ഹൃദ്രോഗ വിദഗ്ധൻ, വളരെ പ്രസിദ്ധൻ, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ബിയോണ്ട് ഡെത്ത്സ് ഡോർ എന്നാണ്, മരണവാതിലിന്റെ അപ്പുറത്ത്. അദ്ദേഹം എഴുതി ഫ്രം ഹെൽ ആൻഡ് ബാക്ക്, നരകത്തിൽ നിന്നും തിരികെ. ഈ പുസ്തകത്തിൽ മരണാനന്തരവുമുള്ള ജീവിതത്തിന്റെ രഹസ്യങ്ങളുടെ ചുരുളയിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഈ കാർഡിയോളജിസ്റ്റിന്റെ ഐസിയുവിൽ ഇന്റൻസീവ് കൊറോണറി യൂണിറ്റിൽ റെസിസ്റ്റേഷൻ കൊടുത്ത് ജീവൻ പ്രാപിച്ച മരിച്ചതിന് ശേഷം ജീവൻ കിട്ടിയ ചിലരുടെ അനുഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണശേഷമുണ്ടായ സംഭവങ്ങൾ എല്ലാം തീർന്ന് ആത്മാവ് ശരീരത്തിൽ നിന്ന് കടന്നുപോയി വീണ്ടും ജീവൻ പ്രാപിച്ചതിന് ശേഷമുള്ള അനുഭവങ്ങൾ ഡോക്ടർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പുസ്തകമാണ് ബിയോണ്ട് നെക്സ്റ്റ് ഡോർ, മരണത്തിന് മരണവാതിലിന്റെ അപ്പുറത്ത്. ഡോക്ടർ ദൈവവിശ്വാസം ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. മരണാനന്തരം ജീവിതമുണ്ടായിരുന്നുവെന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നില്ല. അദ്ദേഹം ആത്മാവുണ്ടെന്ന് വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ നിത്യമായ നരകമെന്നും നിത്യമായ സ്വർഗമെന്നുമുള്ള സമ്പൂർണ്ണ സത്യം ഡോക്ടർ പൂർണ്ണമായി വിശ്വസിക്കാൻ കാരണമായി മരണാനന്തര ലോകത്ത് നിന്ന് കടന്നു വന്നവരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ ഡോക്ടർ എഴുതി, ഞാൻ ഒരിക്കൽ നിരീശ്വരവാദിയായിരുന്നെങ്കിലും ഞാനിപ്പോൾ പൂർണ്ണമായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഞാൻ ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിത്യ നരകമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിത്യ സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം മരിച്ച ആത്മാക്കൾ ജീവൻ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു, അയ്യോ എന്നെ അങ്ങോട്ട് വിടല്ലേ, എനിക്ക് മരിക്കാൻ പേടിയാകുന്നു, അയ്യോ നരകത്തിന്റെ കഥ ഓർക്കാൻ വയ്ക്ക. ആ ഭീകരമായ അന്തരീക്ഷം യാതന ഊരിട്ട് അയ്യോ എന്നെ മരിക്കാൻ വിടല്ലെന്ന് പറഞ്ഞ് കരയുന്നത് അദ്ദേഹം പലരിൽ നിന്നും കേട്ടു. വളരെ പൂർവ്വം പേർ സ്വർഗത്തിൽ എത്തുന്നുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ബഹുഭൂരിപക്ഷമാളും നരകയാതനപ്പെടുന്നു എന്നാണ് ഈ ഡോക്ടർ ഓർമ്മിപ്പിക്കുന്നത്. ഡോക്ടർ മോറിസ് റൗളിൻസ്, നിത്യ നരകം, നിത്യ സ്വർഗം, നിത്യ സന്തോഷം. തമ്മിൽ സദ്വർത്തമാനം കേട്ടവരാണ്. ഗുഡ് ന്യൂസ്, ദൈവത്തിന്റെ വചനം നാം കേട്ടവരാണ്. ജീവനുള്ള ദൈവം സ്നേഹത്തോട് എന്നെ വിളിക്കുന്നു. ദൈവത്തിന്റെ വചനം കേട്ടവരെ വിശ്വാസമായി പരിണമിച്ചില്ലെങ്കിൽ ഒരിക്കലും കേട്ട വചനം ഉപകാരമായി വരികയില്ല. പ്രിയമുള്ള ദൈവമക്കളെ, കേട്ട വചനം ഉപകാരം, കേട്ടവചനം ഫലവത്തായി വരണം. കേട്ടവചനം ഫലവത്തായി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മോറിസ് റസിന്റെ ഷൂസ് ഓഫ് ദി ഫിഷർമാൻ എന്ന കഥയിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം പറയുന്നു, ന്യൂസ് പോപ്പുമാരോട് കർദിനാൾമാർ വന്ന് ചോദിക്കും, വാട്ട് ഡു യു വാണ്ട്, താങ്കൾക്ക് എന്താണ് ആവശ്യം? അങ്ങനെ ഒരു പോപ്പിനോട് വന്ന് കർദിനാൾമാർ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, മെൻ വിത്ത് ഫയർ ഇൻ ദയർ ഹാർട്ട്സ് ആൻഡ് വിങ്സ് ടു ദയർ ഫീറ്റ്സ്. I want men with the fire in their hearts and wings to their feet. ഹൃദയത്തിന് തീപിടിച്ച, അല്ലെങ്കിൽ ഹൃദയത്തിന് ചൂടുപിടിച്ച, കാലുകൾക്ക് ചിറകുകളുടെ വേഗതയുള്ള ഒരു തലമുറ ആണ് എനിക്ക് ആവശ്യം. എനിക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത് ഹൃദയത്തിന് തീപിടിച്ച, ഹൃദയത്തിന് ചൂടുപിടിച്ച, കാലുകൾക്ക് ചിറകുകളുടെ വേഗതയുള്ള ഒരു തലമുറയെ ആണ്. പ്രിയമുള്ള ദൈവമക്കളെ, എനിക്ക് നിങ്ങൾക്കും ദൈവത്തിന്റെ സന്നിധിയിൽ നിരന്തരമായി നാം നിലനിൽക്കുമ്പോൾ ഇന്ന് ലോകത്തിന് വേണ്ടി എന്ത് നേട്ടമാണ്, സഭയ്ക്ക് വേണ്ടി എന്താണ് നമുക്ക് കൊടുക്കുവാൻ കഴിയുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം സാധാരണ ജീവിച്ചു, സാധാരണ പോയി, സാധാരണ കുർബാന ചൊല്ലി, സാധാരണ പ്രാർത്ഥിച്ചു, വിരിഞ്ഞു, ആശീർവാദവും കൊടുത്തു. ഇതിനപ്പുറമായി ശിമയോന് വലിയ ദർശനം പോലെ, നാഥ ഇപ്പോൾ അനിയന്റെ ആത്മാവിനെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. എങ്ങനെ ഈ സമാധാനം ലഭിക്കും? അല്ല, എങ്ങനെ ഈ സമാധാനം ലഭിക്കും? ക്രിസ്തീയ ജീവിതം ഒരു നിസ്സാര ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം ഒരുപാട് ഒരുപാട് പ്രാർത്ഥന ആവശ്യമുള്ളതാണ്. ക്രിസ്തീയ ജീവിതം നിരന്തരം വചന ധ്യാനം, വചനത്തിൽ ആഴ്ന്നിറങ്ങി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് മുന്നേറേണ്ടതാണ്. കാരണം പകയനായ ആരെ വിഴുന്നേറ്റു എന്ന് ഓർത്ത് പടിവാതിൽക്കലല്ല, നമ്മുടെ പാദത്തോട് ചേർന്നവൻ പതിയിരിക്കുകയാണ്. അങ്ങനെ അവനെ അതിജീവിക്കുവാൻ പ്രാർത്ഥനയും ദൈവത്തിന്റെ വചനവും ഉപവാസവും നോമ്പുമൊക്കെയാണ് നമുക്ക് അടിസ്ഥാനപരമായി ആവശ്യമായിരിക്കുന്നത്. ഇടഹനയെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. 84 വിധവയും വളരെ വയസ്സ് ചെന്നവളുമായ ആയി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. 38 വാക്യം പറയുകയാണ്, 2:38 ലൂക്കോസ്, വിശുദ്ധ ലൂക്കോസ് 2:38 പറയുകയാണ്, ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. ഉള്ള വലിയ സാക്ഷ്യം, ഒരു വലിയ പ്രസംഗം നടത്തി, പ്രസ്താവിച്ചു. യെരുശലേമിന്റെ വീണ്ടെടുപ്പുകാരനെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള പ്രസ്താവന. എന്റെ ദൈവമക്കളെ, മയൽത്തോ പെരുന്നാൾ അത് വലിയ നോമ്പിൽ വന്നാലും 3 വന്നാലും ആ ദിവസം കുർബാനയെ അർപ്പിക്കും. മോറനെ പെരുന്നാൾ കുർബാനയെ അർപ്പിക്കും. വലിയ നോമ്പിലെ ആദ്യ തിങ്കളാഴ്ച വന്നാൽ തിങ്കളാഴ്ച കുർബാന അർപ്പിച്ചിട്ട് ചൊവ്വാഴ്ച രണ്ട് ശുഭക്കോനെ ശുശ്രൂഷ നടത്തുന്നു. 3 തിങ്കളാഴ്ച അത് വന്നാലും ചൊവ്വാഴ്ച വന്നാലും മായത്തേക്ക് കുർബാന അർപ്പിക്കും. ഏക മൊറനെ പെരുന്നാൾ വലിയ നോമ്പിലെ 3 വരുന്ന ഏക മൊറനെ പെരുന്നാളാണ് പെരുന്നാൾ. അപ്പൊ അത്രമാത്രം ഈ പെരുന്നാളിന് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ശിമയോനെ പോലെ, അന്നയെ പോലെ പൂർണമായി ദൈവസന്നിധിയിൽ സമർപ്പിതമായി തീരും. ബുദ്ധന്റെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം ഓർമ്മിപ്പിച്ച് തന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ബുദ്ധൻ തന്നെ ശിഷ്യന്മാരോടൊപ്പം ചില സ്ഥലങ്ങളിൽ ചെന്ന് താമസിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു സ്ഥലത്ത് ചെന്ന് താമസിച്ചു. 2-3 ബുദ്ധൻ തന്റെ ശിഷ്യന്മാരുമായി ചില സ്ഥലങ്ങളിൽ താമസിക്കും. അങ്ങനെ ഒരിടത്ത് താമസിച്ചപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യന്റെ അടുക്കൽ ഒരു വേശ്യ സ്ത്രീ വന്നിട്ട് ആ ശിഷ്യനോട് ചോദിച്ചു, അങ്ങനെ എന്റെ വീട്ടിൽ വന്ന് എന്നോടൊപ്പം താമസിക്കാമോ? ശിഷ്യൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് അയാൾ പറഞ്ഞു, എനിക്ക് എന്റെ ഗുരുവിനോട് ചോദിക്കാതെ ഉത്തരം പറയുവാൻ കഴിയുകയില്ല. ശിഷ്യൻ ബുദ്ധന്റെ അടുത്ത് വന്ന് ചോദിച്ചു. ബുദ്ധൻ പറഞ്ഞു, ധൈര്യമായി പോയി താമസിച്ചു. ശിഷ്യനൊരു ആശങ്ക, ഗുരു പറയുന്നത് എന്താണ്? അവിടെ പോയാൽ ആളുകൾ എന്ത് പറയും? അവളുടെ സ്വഭാവം അല്ലാത്തതാണ്, അവൾ എങ്ങനെ പ്രതികരിക്കും? അപ്പോൾ ശിഷ്യന്റെ ഈ ഒരു ഭാവം മനസ്സിലാക്കി ബുദ്ധൻ പറഞ്ഞു, നീ ജീവിതത്തിൽ കണ്ട ദർശനം ശ്രേഷ്ഠമെന്ന് നിനക്ക് ബോധ്യം വന്നാൽ പിന്നെ മറ്റൊരു ജീവിതത്തിനും നിന്നെ സ്വാധീനിക്കുവാൻ സാധിക്കത്തില്ല. പ്രിയമുള്ളവരെ, ബുദ്ധൻ തന്റെ പ്രിയ ശിഷ്യനോട് പറഞ്ഞത്, നീ ജീവിതത്തിൽ കണ്ട ദർശനം അത് ശ്രേഷ്ഠമെന്ന് നിനക്ക് ബോധ്യം വന്നാൽ പിന്നെ മറ്റൊരു ജീവിതത്തിനും നിന്നെ സ്വാധീനിക്കുവാൻ സാധിക്കത്തില്ല. എന്താണ് ജീവിതത്തിൽ കണ്ട ദർശനം? ഈ സംഭവത്തിൽ തുടർന്ന് പറയുന്നത് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ബുദ്ധന്റെ ഈ ശിഷ്യൻ മറ്റൊരു സന്യാസിനിയുമായിട്ട് തന്റെ ഗുരുവിന്റെ അടുക്കിലേക്ക് ബുദ്ധന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു എന്നാണ്. തന്റെ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയെ തെറ്റായ മാർഗത്തിൽ സഞ്ചരിച്ചിരുന്ന ഒരു സ്ത്രീയെ ശക്തമായി സ്വാധീനിച്ചു ജീവിതത്തിൽ കണ്ട ദർശനം. നീ എന്ന് പറഞ്ഞ നിന്റെ വിശ്വാസം, നീ പിൻപറ്റുന്ന മൂല്യങ്ങൾ, നീ പിന്തുടരുന്ന നസറായക്കാരന്റെ കാവടി, നീ ജീവിത ദർശനങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്നെ ദൈവത്തിന്റെ മാർവോട് ചേർത്തണയ്ക്കാൻ ഇടയാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തന്റെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത തെറ്റായ മാർഗത്തിൽ സഞ്ചരിച്ചിരുന്ന ഒരു സ്ത്രീയെ ശക്തമായി സ്വാധീനിച്ചു എങ്കിൽ അവളുടെ തെറ്റിനെ ബോധ്യപ്പെടുത്തി അവളെ ഒരു ഉത്തമ ശിഷ്യയാക്കി തന്റെ ഗുരുവിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ ഈ ശിഷ്യനിടയായി. ഇങ്ങനെയുള്ള അനേകം ആളുകളുടെ ഇടയിൽ നിർഭയം നടന്നു നീങ്ങിയ നിന്റെ ഗുരു നസറായക്കാരനായിരുന്നു ക്രിസ്തു. ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ ഭയമില്ലാതെ ജീവിച്ചു. ഒന്ന് നോക്കിക്കേ, ക്രിസ്തുവിന്റെ കൂടെ അഡ്രസ് ഉള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതൊരു പേരും വെളിയിൽ ആരോടും പറയാൻ പറ്റാത്തവര്. അതുകൊണ്ടാണല്ലോ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടത്. എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ യാതൊരു ഭയവുമില്ലാതെ ഇവരുടെ ഇടയിൽ ജീവിക്കുവാൻ കർത്താവിന് സാധിച്ചു? He maintained a constant relation with his father. ഒരു ദൈവിക പിതാവായ ദൈവവുമായിട്ട് അറ്റുപോകാത്ത ഒരു ബന്ധം അവനുണ്ടായിരുന്നു. തന്നെയല്ല, തന്റെ ജീവിതത്തിന്റെ വിശുദ്ധി മറ്റുള്ളവരെ ആകർഷിക്കുകയല്ലാതെ മറ്റുള്ളവരുടെ തെറ്റായ ജീവിതം ഒരിക്കലും ക്രിസ്തുവിനെ ആകർഷിച്ചില്ല. ദൈവമക്കളെ, തന്റെ ജീവിതത്തിന്റെ വിശുദ്ധി മറ്റുള്ളവരെ ആകർഷിച്ച് അവർ നന്മയിലേക്ക് നയിച്ചു. അല്ലാതെ ഒരു ചുങ്കക്കാരന്റെയോ ഒരു പാവിനിയുടെയോ ഒരു സ്വഭാവ സവിശേഷതയും കർത്താവിനെ സ്വാധീനിച്ചില്ല. ദൈവത്തിനൊരു കോൺസ്റ്റന്റ് റിലേഷൻ പിതാവാം ദൈവവുമായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വർത്തമാനം പറയാൻ, പ്രസംഗിക്കാൻ, സാക്ഷ്യം പറയാനൊക്കെ നമുക്ക് എളുപ്പമാണ്. നല്ലൊരു കാര്യം ആത്മാർത്ഥമായി നാം ഈ മാനത്വ പെരുന്നാളിൽ ഓർക്കണം. ദേവാലയ പ്രവേശനത്തിന്റെയും നാളിൽ ആത്മാർത്ഥമായ ഒരു കാര്യം നാം ഓർക്കാനുള്ളത്, ദൈവമക്കളെ ക്രിസ്തുവുമായി കോൺസ്റ്റന്റ് റിലേഷൻ, ശിമയോനെ പോലെ ഹന്നയെ പോലെ നിരന്തരം ദൈവഭവനവുമായി ബന്ധപ്പെട്ട് നിരന്തരം ദൈവനാമം ഉരുവിട്ട് സാത്താനെ പുറത്താക്കി ശക്തിപ്പെട്ട ഒരു ജീവിതം. നിന്റെ ശുദ്ധീകരണത്തിനായി നിന്നെ തന്നെ ദൈവസേനയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഈ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി ദുഃഖവും പ്രത്യേകം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ എനിക്ക് ഒരു അവസരം തന്നതിന് നന്ദി. ഇപ്പോഴേ അച്ഛനെ ദൈവസേനയിൽ ഓർക്കുന്നു. തുടർന്നും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അത് കേൾക്കുക മാത്രമല്ല, ഒരു കോൺസ്റ്റന്റ് റിലേഷൻ ദൈവവുമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ അനേക ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുവാൻ ഇടയായി തീരും. അതിന് ഈ ദേവാലയ പ്രവേശനത്തിന്റെ പിന്നാൾ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്ന് നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മൂന്ന് നോമ്പ് നിഷ്ഠയോടുകൂടി അനുഷ്ഠിച്ച്
യോനാനിബി പോലെ ആ മത്സ്യത്തിന്റെ വയറ്റിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് അൽമാർത്ഥമായി ദൈവസ്തുതി സ്തോത്രങ്ങളോടുകൂടി ലോകത്തിന്റെ ഈ പാൻഡമിക് എത്രമാത്രം ശക്തി ആർജിച്ചിരിക്കുന്ന സമയം ലോകത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളോട് കരുണ ചെയ്യട്ടെ. യോനാനിബിയുടെയും സിമയോൻ പിതാവിന്റെയും അന്നപ്രവാചകരുടെയും ഒക്കെ മധ്യസ്ഥത നമുക്കേവർക്കും കോട്ടയും കാവലുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ നന്ദിയും അറിയിച്ചതിന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അമേരിക്കയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ വാഴ്ത്തി നന്മയിൽ നയിക്കട്ടെ.
ബഹുമാനപ്പെട്ട ജിജി സാമുവൽ അച്ഛന്റെ പതിവ് പോലെയുള്ള അനുഗ്രഹീതമായ ഒരു ദൈവ സന്ദേശം ദേവാലയ പ്രവേശന പെരുന്നാളിന്റെ പ്രസക്തിയെ പ്രതിപാദിച്ചുകൊണ്ട് നമുക്ക് കേൾക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായവും ലേവിയ പുസ്തകത്തിന്റെ 12-ാം അധ്യായവും കോർത്തിണക്കിക്കൊണ്ടും ദൃഷ്ടാന്തങ്ങളും അനുഭവങ്ങളും ചേർത്തു വെച്ചുകൊണ്ടും വളരെ ശക്തമായി ഈ പെരുന്നാളിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുവാൻ അച്ഛൻ സമയം കണ്ടെത്തിയതിൽ നമുക്കൊക്കെയും പ്രിയപ്പെട്ട ജിജിയച്ഛനോടുള്ള കടപ്പാട് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. എൽദോ പെരുന്നാളിന് ശേഷം 40 ദിവസം കഴിയുമ്പോൾ സഭ പ്രത്യേകം അനുഷ്ഠാനത്തോടും കർമ്മങ്ങളോടും കൂടി കൊണ്ടാടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പെരുന്നാളാണല്ലോ ദ ഫീസ്റ്റ് ഓഫ് ജീസസ് ഇൻ ദ ടെമ്പിൾ ഓർ ദ പ്രസന്റേഷൻ ഓഫ് ജീസസ് ഇൻ ദ ടെമ്പിൾ. അന്നായും ശിമയോനും അവരുടെ ജീവിത ദൗത്യങ്ങൾ എപ്രകാരം നിർവഹിച്ചു എന്ന ആമുഖത്തോടെയായിരുന്നു ഇന്നത്തെ പ്രസംഗ ദിവസം അല്ലെങ്കിൽ സൂബോറോ പ്രാർത്ഥന ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ മാതാപിതാക്കളുടെ ദൗത്യം കൃത്യമായി പൂർത്തീകരിച്ച് തങ്ങൾ വിശ്വസിച്ച ദൈവത്തെ തലമുറകളിലേക്ക് പകർത്തുവാൻ വളരെ താല്പര്യം കാണിച്ച മാതാപിതാക്കളുടെ ഒരു ദൗത്യത്തെ വളരെ ഭംഗിയായി പരാമർശിച്ചു. അതിനെ തുടർന്നാണ് പ്രധാന സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചത്. ചില കാര്യങ്ങൾ പെട്ടെന്ന് കൂട്ടിച്ചേർത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അച്ഛൻ ആവശ്യത്തിനും നമ്മളെ മനസ്സിലാക്കത്തക്കൊണ്ടുള്ള ധാരാളം ആശയങ്ങൾ കോർത്തിണക്കി അതിനെ ഞാനൊന്ന് ക്രോഡീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. ഒന്ന്, ദിസ് ഈസ് ടു ഫുൾഫിൽ ദ ഓൾഡ് ടെസ്റ്റമെന്റ് കവനന്റ്. പഴയ നിയമത്തിലെ ഒരു ഉടമ്പടിയെ കൃത്യമായി പൂർത്തീകരിക്കുവാൻ നടത്തപ്പെട്ട ഒരു അനുഗ്രഹീതമായ കർമ്മമാണ് ദേവാലയത്തിലേക്ക് പൈതലിനെ കൊണ്ടുചെന്ന് നേർച്ച കാഴ്ചകളോടുകൂടി സമർപ്പിക്കുന്ന രംഗം. 2, ഇറ്റ് ഈസ് ടു ഫുൾഫിൽ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പേരന്റ്ഹുഡ്. മാതാപിതാക്കളുടെ ദൗത്യം എന്താണെന്ന് ഭംഗിയായി നമ്മളെ പഠിപ്പിച്ച് മനസ്സിലാക്കി കാണിക്കുന്നു. 3, ടു കൺവിൻസ് എവരി വൺ ദാറ്റ് ദ ബർത്ത് of a child is the gift from heaven. ദൈവം തന്റെ പദ്ധതിക്കനുസരിച്ച് ദൈവം തെരഞ്ഞെടുക്കുന്ന മാതാപിതാക്കളിലൂടെ ദൈവത്തിന്റെ ദാനമായിട്ടാണ് കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ പിറക്കുന്നത്. അവർ മാലാഖമാരായി ജനിക്കുന്നു. പലപ്പോഴും നമ്മുടെ ആവശ്യപ്രകാരം ആ മാലാഖയുടെ അനുഭവത്തിൽ നിന്ന് മറ്റനുഭവങ്ങളിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോകാറുണ്ടെങ്കിലും ജനിക്കുന്നത് മാലാഖയായിട്ട് തന്നെയാണ്. 4, സിമയോൻ ആൻഡ് ഹന്ന, ദേ ആർ ദ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ഓഫ് ദ ലിറ്റർജി ഇൻ ദ ചർച്ച് ആൻഡ് ദേ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു സീ ആൻഡ് ബെയർ വിറ്റ്നസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദേവാലയത്തിൽ കാത്തിരിക്കുന്നവന് അല്ലെങ്കിൽ പ്രവേശിക്കുന്നവന് അല്ലെങ്കിൽ ദേവാലയത്തിൽ സന്ദർശിക്കുന്നവന് നിശ്ചയമായും ദൈവത്തെ സാക്ഷിക്കുവാനും പ്രഘോഷിക്കുവാനും ദൈവത്തെ വഹിക്കുവാനും ദൈവത്തെ രുചിക്കുവാനും അവസരം ലഭിക്കുന്നു. 5, ഫസ്റ്റ് ടൈം ക്രൈസ്റ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ മെസ്സയ ബൈ സിമയോൻ. സിമയോനാണ് കയ്യിലെടുത്തു വെച്ച് പറയുന്നത് ഇത് ദൈവപുത്രനായ മശിഹായാണെന്ന് ശക്തമായി പ്രതിപാദിക്കുന്ന ഒരു രംഗം ഈ പ്രവേശന അല്ലെങ്കിൽ ദേവാലയ പ്രവേശന പെരുന്നാളിലാണ് സംഭവിച്ചത്. 6, സിമയോൻ ആൻഡ് ഹന്ന റെപ്രസെന്റ് ദ കമ്മ്യൂണിറ്റി ടു അഫേം ദ സിഗ്നിഫിക്കൻസ് ഓഫ് ജീസസ് ടു ദ വേൾഡ്. രക്ഷകൻ കടന്നു വന്നത് സർവജനത്തിന്റെയും സന്തോഷത്തിനാണെന്ന് ഒരു സമൂഹത്തിന് വേണ്ടി ദേവാലയത്തിൽ വെച്ച് സാക്ഷ്യപ്പെടുത്തുന്ന രംഗം ഈ വ്യക്തികളിലൂടെയാണ് സംജാതമായത്. അവസാനമായി, ടെമ്പിൾ ഓഫ് ജെറുസലേം ഈസ് ടു പ്യൂരിഫൈ ഇറ്റ്സ് പ്രീസ്റ്റ് ആൻഡ് ദ പീപ്പിൾ. ദേവാലയം പുരോഹിതന്മാരെയും ദൈവജനത്തെയും വിശുദ്ധീകരിക്കുന്ന സ്ഥലം കൂടിയാണ്. ഈ ചിന്തകൾ കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ അച്ഛൻ ബഹുമാനപ്പെട്ട ഗിരിയച്ഛൻ പറഞ്ഞ അത്യധികം അനുഗ്രഹം പകർന്നു നൽകിയ ആ സന്ദേശത്തിന് കൂടുതൽ തിളക്കം ലഭിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛന്റെ നല്ല സന്ദേശത്തിന് ഞങ്ങൾ എല്ലാവരും അച്ഛനോട് കടപ്പെട്ടവരാണ്. തുടർന്നും ദൈവം ഈ ശുശ്രൂഷയിൽ അച്ഛനെ കൂടുതൽ ഉപയോഗിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് പൂർത്തീകരിക്കട്ടെ.
താങ്ക് യു സാർ. കുടുംബ മധ്യസ്ഥ പ്രാർത്ഥനകളുടെ സമയമാണ്. പ്രത്യേകമായിട്ടുള്ള പേരുകള്, എഡ്മണ്ടുള്ള കുഞ്ഞുമോനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു, അലീന, അനിത, ജോസഫ്, നിർമ്മല, രാജൻ, എബ്രഹാം, എലിസബത്ത്, ജോൺസൺ, ടോബി, മറിയ, എനു, ബെഞ്ചമിൻ, സണ്ണി, മനോജ്, സൗമ്യ, അനി ജോയി, സൂസമ്മ, സൂസൻ തോമസ്, സേറ, മൂളി, സജി ആൻഡ് റോഹാൻ, ജോയൽ, ജോജി, മാത്യു, ജോയൽ, നിർമ്മല, അലീന, ജോയി, മേരി, തോമസ്, മറിയാമ തോമസ്, ബിന്ദു, അനു, മേഴ്സി, ഷൈജു, തോമസ്, ഫാൻസി, തോമസ് വർഗീസ്, ശാന്തി, ഷാജി, ജോസഫ്, ജിമ്മി, കൊച്ചുമോൾ, ആലീസ് ജോസഫ്. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ രോഗികളായിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ മുമ്പാകെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് വാവ സുരേഷ്. എന്നോട് ഇതിന് രണ്ടുപേരെ പ്രത്യേകമായിട്ട് ഓർക്കണം എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തു. നമുക്കറിയാം അദ്ദേഹം ഇങ്ങനെ പാമ്പുകളെയൊക്കെ ഇങ്ങനെ പിടിക്കുകയും അതുപോലെ തന്നെ ഏതെങ്കിലും വീടുകളിലൊക്കെ ഇങ്ങനെ അപകടം ഉണ്ടെങ്കിൽ പോയി സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം, എല്ലാവരും സ്നേഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയ, വളരെ ഒരു പാമ്പിന്റെ കടിയേറ്റ് വളരെ സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണ്, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. സഹോദരനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പറയുമോ, ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, അങ്ങയുടെ ദേവാലയ പ്രവേശനത്തിന്റെ ഓർമ്മയെ അനുസ്മരിച്ചുകൊണ്ട് ആ ദേവാലയ പ്രവേശനത്തിൽ അങ്ങ് കാണിച്ച ദൈവിക നന്മയുടെ നല്ല ഭാവം ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ആരാധന ജീവിതത്തിലും രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം ആ പെരുന്നാളിനെ അനുകരിച്ച് അനുസ്മരിച്ച് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഈ ദിനം ഞങ്ങളെവിടെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ദേവാലയത്തിൽ അങ്ങയുടെ സാന്നിധ്യം കാത്തിരുന്ന ശിമയോനും അന്നായും ദൈവം അങ്ങേ കരങ്ങളിലെടുത്ത് അങ്ങേ വഹിക്കുന്നതിൽ കൂടി അവരുടെ ജീവിതം, ഈഹലോക ജീവിതവും വരാനുള്ള ജീവിതവും പ്രകാശിച്ചതുപോലെ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങേ ഞങ്ങളുടെ ഹൃദയങ്ങളിലേന്തി വർത്തമാന ലോകവും വരാനിരിക്കുന്ന ജീവിതവും ശോഭനമാകുവാൻ തക്കവണ്ണം ചൈതന്യമുള്ളതായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയും ആരാധനാനുഷ്ഠാനങ്ങളും അതിൽ കൂടി രൂപപ്പെട്ടു വരുന്ന ദൈവിക ബന്ധവും ഞങ്ങളെപ്പോഴും പ്രകാശമുള്ളവരാക്കി വളർത്തിയെടുക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ലോകം ഒരുക്കുന്ന കെണികളിൽ നിരാശപ്പെട്ട് അതിന്റെ പടികൂഴിയിലേക്ക് വീണുപോകാതെ അതിനപ്പുറമായ ദൈവിക പ്രകാശം കണ്ടെത്തുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവം, അനേക ആളുകളുടെ പേരുകൾ ഞങ്ങൾ ഓർത്തു രോഗികളായി, ഞങ്ങളുടെ മനസ്സിലും അനേകം ആളുകളുടെ പേരുകളുണ്ട്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ആശ്രയം തമ്പുരാൻ അങ്ങ് മാത്രമാകുന്നു. വൈദ്യന്മാരും ഔഷധവും എല്ലാം വിട്ടുപോകുമ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കാനുള്ള മുഖം അങ്ങ് മാത്രമാണ്. അങ്ങയിൽ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ, പ്രത്യാശ അർപ്പിക്കുമ്പോൾ ഒരു വിശ്വാസത്തിന്റെ ഉറപ്പിന് നിദാനമാകുന്ന ദൈവിക അനുഗ്രഹങ്ങളെ കണ്ടെത്തുവാൻ ഞങ്ങളെയൊക്കെയും, പ്രത്യേകിച്ച് ഞങ്ങൾ ആരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചു അവർക്കൊക്കെ സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ, അവിടുത്തെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ യാതൊരു യോഗ്യത ഞങ്ങളുടെ ജീവിതത്തിലില്ല. പരിമിതികളും കുറവുകളും ഞങ്ങളിൽ അനവധി ഉണ്ടെങ്കിലും അനുതാപത്തോടെ നിരന്തരം അങ്ങയുടെ പിന്നാലെ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഒരുപാട് കുറവുള്ളവരാണെങ്കിലും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന അങ്ങയുടെ കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു. വിട്ടുപിരിയാത്ത ദൈവിക സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയും ഇതിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ അറിവുകളും ഞങ്ങൾക്ക് അതിനൊരു കൂടുതൽ ആത്മീയ വളർച്ചയ്ക്ക് മുഖാന്തരമായി തീരുവാൻ അവിടെ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന വിദ്യാർത്ഥികളെ തിരുമുമ്പാ സമർപ്പിക്കുന്നു, യുവാക്കന്മാരും യുവതികളെയും ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഓരോ നിമിഷങ്ങളിലും കൂടെ ഉണ്ടാകണമേ, നല്ല തിരിച്ചറിവുള്ളവരായി വളരുവാൻ അവിടുന്ന് സഹായിക്കണമേ. കുടുംബജീവൻ നയിക്കുന്ന മാതാപിതാക്കളെയും വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെയും കരുണയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബം അനുഭവിക്കേണ്ട ദൈവിക നന്മകളെ സ്വീകരിപ്പാൻ നീ അവർക്കിടയാക്കണമേ. പ്രത്യേകിച്ച് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർക്കുന്നു. വിവാഹപ്രായം എത്തിയിട്ട് പെങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കാനുള്ള സാധ്യത അവന് തുറന്നു കൊടുക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികൾക്ക് അവർക്ക് ആനന്ദിക്കുവാൻ ദൈവ ചൈതന്യമുള്ള കുഞ്ഞുങ്ങളെ ദാനമായിട്ട് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ഓർക്കുന്നു. അവിടുന്ന് സഹായിക്ക് ശക്തീകരിക്കണമേ. ജോലി ചെയ്യുന്നവരെ സ്വർഗീയ നന്മകളാൽ നിറച്ചു വാഴ്ത്തണമേ. പരിശുദ്ധ സഭയെ ഓർക്കുന്നു. നയിക്കുന്ന വാതിരുമേനിയും എല്ലാ തിരുമേനിമാരെയും വൈദികരെയും വിശ്വാസികളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നടക്കാൻ പോകുന്ന സഭയിലെ ഇലക്ഷനെയൊക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. ദൈവചൈതന്യമുള്ള ദൈവ ശുശ്രൂഷയ്ക്ക് അർഹരായ ആളുകളെ അവിടുന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സഭയുടെ എല്ലാ ആത്മീക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവൾ ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യുന്നവരെ ഓർക്കുന്നു. സഭയിലെ എല്ലാ വിശ്വാസി സമൂഹങ്ങളും തിരുമുമ്പ സമർപ്പിക്കുന്നു. ദൈവ തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലവും പാണ്ടമിക് രോഗം മൂലം അലയുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഒറ്റൊരു ഭാരപ്പെട്ട ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അവിടുന്ന് ആശ്വാസം നൽകണമേ. ഞങ്ങളെയൊക്കെ സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന കൂട്ടായ്മയെ വാഴ്ത്തണമേ. ഇന്ന് ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ഇടവകയൊക്കെ തിരുവുമ്പാകെ ഓർക്കുന്നു. സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ദൈവമേ, 3 ദിവസമുള്ള നോമ്പിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ നോമ്പ് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ കൂടുതൽ നന്മയ്ക്ക് നിദാനമാകുന്ന വലിയ സാധ്യത കാണുന്ന തിരിച്ചറിവോടുകൂടി നോമ്പ് നോക്കാനും അതിൽ അനുഗ്രഹം പറയുവാനും ഞങ്ങൾ ഇടയാക്കി തീർക്കണമേ. അനുതാപത്തോടെ ഞങ്ങൾ ജീവിക്കുവാനും അതിൽ കൂടി ഞങ്ങളുടെ അകവും പുറവും വിശുദ്ധിയുടെ വടവുകളിൽ പ്രവേശിക്കുവാൻ ഇടയാക്കണമേ. സകല വാങ്ങിപ്പോയർക്കും സ്വർഗീയ ഊർജമില്ല ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകം നാം ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളോടും അവരുടെ ആവശ്യങ്ങളോടും പരിശുദ്ധ സഭയോടും പരിശുദ്ധ സഭ നയിക്കുന്ന അപ്പന്മാരോടും ഇപ്പോഴും എപ്പോഴും തന്നെ കൊണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാവരോടും ആത്മാർത്ഥയെ സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് നല്ല ഒരു ചിന്ത, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിന്റെ പ്രസക്തി മനസ്സിലാക്കി തന്ന പ്രിയപ്പെട്ട ജിജി അച്ഛനോടുള്ള സ്നേഹം നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നിറച്ച മാമനച്ഛൻ, വി സി വർഗീസ് അച്ഛൻ, ഐസക് അച്ഛൻ, എല്ലാ വൈദികരോടും കൃത്യമായിട്ടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. ബൈബിൾ വായിച്ച കുഞ്ഞമാമ, അതുപോലെ തന്നെ ഇതിന്റെ അത്തസ്റ്റേറ്റ് ചോദ്യപ്പെട്ട മനോജ് അല്പമായി അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത് പ്രത്യേകിച്ച് ഗാന ശുശ്രൂഷ നേതൃത്വം കൊടുത്ത സഹോദരിമാരെല്ലാവരെയും ദൈവകരങ്ങളിൽ ഓർക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. നേരത്തെ പ്രിയപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ നമുക്കറിയാമല്ലോ 3 ദിവസത്തെ നോമ്പ് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടക്കുന്നു. ബുധനാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ വ്യാഴാഴ്ച രാവിലെയോ ആയിട്ട് ദേവാലയത്തിൽ കുർബാനയൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരോടും എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ളത് നമ്മൾ നോമ്പ് നോൽക്കണം. 3 ദിവസത്തെ നോമ്പ് അനുഗ്രഹിക്കപ്പെട്ട നോമ്പാണ്. എല്ലാവരും ഈ ദിനങ്ങളിൽ നോമ്പ് നോക്കുകയും പ്രാർത്ഥിക്കുകയും അനുദവിക്കുകയും ചെയ്യണം. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ കരുത്തേകും എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾ നടത്തട്ടെ. എല്ലാവർക്കും ഹൃദ്യമായ അനുഗ്രഹങ്ങൾ ആശംസിച്ചുകൊണ്ട് നടത്തുന്നു. ദൈവം അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ